കാരുണ്യവാനായ കർത്താവേ, ഇന്ന് പകൽ മുഴുവൻ ലഭിച്ച കൃപകൾ കാത്തുസ്തുതിക്കുന്നു. ഈ സന്ധ്യാസമയത്ത് ഈ ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരിക്കുന്ന ഒരുമിച്ച് ചേർന്ന തിരുവചനത്തുനിന്ന് അല്പസമയം ധ്യാനിക്കുവാനും പഠിക്കുവാനും ലഭിച്ചിട്ടുള്ള ഈ അവസരത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, പരിശുദ്ധ നോമ്പിന്റെ നാളുകളിൽ ദൈവവചനത്തിന്റെ പഠനവും ധ്യാനവും ഞങ്ങൾക്ക് അറിവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഞങ്ങളുടെ സമർപ്പണവും ദൈവികമായിട്ടുള്ള ഞങ്ങളുടെ അനുഭവവും ആഘാസമാക്കുവാൻ ഇടയാക്കണമേ. സഹർത്ഥം കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പല ഭാഗങ്ങളിലും പങ്കുചേരുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങൾ ചിന്തിക്കുന്ന ആ വിഷയത്തെ കുറിച്ച് ഞങ്ങൾക്ക് നിന്റെ പരിശുദ്ധാത്മശക്തിയായി ഇത് പുതിയമായ അറിവുകളും ചിന്തകളും ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. അവിടുന്ന് പ്രവർത്തിക്കണമേ. തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഞങ്ങൾ നിനക്കൊന്നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ.
ആമേൻ. താങ്ക് യു അച്ഛ. പി സി ജോർജസനാണ്. സ്ത്രീക ദൈവത്തിന്റെ തന്നെ പരിണാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ എം എം വി എസിനെ സംബന്ധിച്ച് സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയോസിസിലെ എം എം വി എസ് പ്രസ്ഥാനം ഇന്ന് വളരെയേറെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ബഹുമാനപ്പെട്ട ഡോക്ടർ ഒ തോമസ് അച്ഛന്റെ സാന്നിധ്യം ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നല്ലവരവുമായിട്ട് നമുക്ക് സ്വീകരിക്കാം. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ഞാന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ബഹുമാനപ്പെട്ട അച്ഛൻ സുപരിചിതനാണ്. നമ്മുടെ ഓർത്തഡോക്സ് വൈദിക സെമിനാരിയുടെ, തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പളായിട്ട് അച്ഛന് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛന് ചേപ്പാട് സ്വദേശിയാണ്. അതുകൂടാതെ അച്ഛന്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷകള് വിശുദ്ധ സഭയിലെ അതിശ്രേഷ്ഠനായ ഒരു വൈദികൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ശ്രേഷ്ഠമായ രീതിയിൽ അച്ഛനെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളെല്ലാം നിർവഹിക്കുന്ന ശ്രേഷ്ഠനായ വൈദികൻ എന്നതിനോടൊപ്പം ചേർന്ന് അച്ഛൻ ധാരാളം മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അച്ഛന്റെ പ്രധാനപ്പെട്ട പഠനവും പഠിപ്പിക്കലുമെല്ലാം പാസ്റ്ററൽ കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇടയ ശുശ്രൂഷ, അത് മറ്റുള്ളവരുടെ മാനസിക വിചാരങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആത്മീയമായ പോഷണം നൽകുവാൻ തക്കവണ്ണം അവരെ ഒരുക്കുക എന്നുള്ളതാണ്. അത് വൈദിക സെമിനാരിയില് അച്ഛന്റെ ശിഷ്യനായിട്ട് പഠിക്കുന്നതിനുള്ള ഒരു വലിയ ഭാഗ്യം തീർച്ചയായിട്ടും ബലഹീനനായി എനിക്ക് ലഭിച്ചു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കും. നമ്മൾ ഓർത്തിരിക്കുന്ന ക്ലാസ്സുകളിൽ കൂടുതലും ബഹുമാനപ്പെട്ട അച്ഛന്റെ ക്ലാസ്സുകൾ നന്നായിട്ട് ഓർത്തിരിക്കാൻ അച്ഛനത് കൈകാര്യം ചെയ്യാനുള്ള ശൈലിയും രീതിയും കൊണ്ട് ശ്രേഷ്ഠ ഗുരുനാഥന്മാരുടെ നിലയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട അച്ഛന്റെ സ്ഥാനം. എന്നാൽ ഏറ്റവും നിങ്ങൾക്ക് ഇനിയും തുടർന്ന് അച്ഛന്റെ വാക്കുകൾ ശ്രവിക്കുമ്പോൾ അത് മനസ്സിലാകും. ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളോടൊപ്പം ഈ ദിവസങ്ങളിലെല്ലാം ഉണ്ട്. നമ്മുടെ ഫാമിലി കോൺഫറൻസിന്റെ പ്രധാന ശുശ്രൂഷ നിർവഹിക്കുന്നത് നമുക്ക് മെയിൻ സ്പീക്കറായിട്ടുള്ളത് ബഹുമാനപ്പെട്ട അച്ഛനാണ്. അച്ഛന്റെ ശുശ്രൂഷകൾ നമുക്ക് തുടർന്നും ലഭ്യമാകും. അച്ഛന് ധാരാളം ബുക്കുകൾ രചിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ബുക്കുകൾ ജീവിതപാതയിൽ, ദിവ്യബോധനത്തിന്റെ മൂന്ന് ബുക്കുകൾ അച്ഛന്റേതാണ്. ജീവിതപാതയിൽ, ഭൂമിയിൽ പറദീസ, മനസ്സും ജീവിതവും, അവരൊന്നാകുന്നു, പിന്നെ ക്ലാസ്റ്റർ എപ്പിസിൽസിന്റെ കമന്ററി അച്ഛന് എഴുതിയിട്ടുണ്ട്. കൈവിളക്ക് എന്നൊരു പുസ്തകം അച്ഛന്റേതായിട്ടുണ്ട്. പ്രീമാരിറ്റൽ കൗൺസിലിംഗിന് ഒരു ഗൈഡൻസ് ബുക്കും പ്രത്യാശയോടെ ഒരുമിക്കാം എന്ന് പറയുന്നതിന്റെ എഡിറ്ററാണ്. വൺ ട്രയൂൺ ഗോഡിന്റെ എഡിറ്ററാണ്. പിന്നെ ബയോഗ്രഫീസ് ഓഫ് സെയിന്റ് ഗ്രിഗോറിയസ് ഓഫ് പരുമല ആൻഡ് വട്ടച്ചേരിമാർ ഡയനേഷ്യസ് തുടങ്ങി ധാരാളം കാര്യങ്ങൾ, അങ്ങനെ ചെറുതും വലുതുമായ എഴുത്തിന്റെ മേഖലകളും ബഹുമാനപ്പെട്ട അച്ഛനുണ്ട്. ഞാന് പെട്ടെന്ന് അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ധൃതി പിടിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അച്ഛന്റെ ഇതൊക്കെ അച്ഛൻ ശുശ്രൂഷിക്കുന്ന ചെറിയ ചെറിയ മേഖലകൾ വിശുദ്ധ സഭയെ സംബന്ധിച്ചും ശ്രേഷ്ഠമായ രീതിയിൽ അത്ഭുതാവഹമായിരിക്കുന്ന ഒരു അനുഗ്രഹീതമായിരിക്കുന്ന പ്രാഡവത്തോടുകൂടി വാക്ചാതുര്യത്തോടുകൂടിയും പ്രവർത്തനത്തോടുകൂടിയും സഭയ്ക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം അച്ഛനെ ഏൽപ്പിക്കപ്പെട്ട എല്ലാ ശുശ്രൂഷകളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛനെ നമുക്ക് ലഭിച്ചത് വലിയ അനുഗ്രഹമായിട്ട് കരുതാം. അച്ഛന്റെ വാക്കുകൾക്കായിട്ട് നമുക്ക് കാതോർക്കാം. ഞാൻ അച്ഛനെ പറ്റി പരിചയപ്പെടുത്താനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു മണിക്കൂർ പോരാതെ വരും. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം നൽകുകയാണ്. അച്ഛനെ നമുക്ക് കേൾക്കാം. നമ്മുടെ മൊവിയസിന്റെ നമ്മുടെ ഈ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസിലെ നമ്മൾ പ്രധാന തീമായിട്ട് എടുത്തിരിക്കുന്ന പോസ്റ്റൽ പ്രവർത്തനങ്ങൾ 2:38 അടിസ്ഥാനമാക്കി പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അതുകൊണ്ട് ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ചിന്താ വിഷയം. അതിനെ ആസ്പദമാക്കി നമ്മുടെ ചിന്തയും അതോടൊപ്പം പ്രസംഗത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, അവർക്ക് ചില കാര്യങ്ങളും ഒക്കെ അച്ഛനെ ലഭിക്കും. ബഹുമാനപ്പെട്ട അച്ഛനെ ഈ ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം വളരെ ആദരവോടുകൂടിയും സ്നേഹത്തോടുകൂടിയും സ്വാഗതം ചെയ്യുന്നു.
പ്രിയ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ കൂടിയായ ബഹുമാനപ്പെട്ട വി സി ജോർജ് എന്നെ കുറിച്ച് വളരെ നല്ല ഒരു ഇൻട്രൊഡക്ഷൻ നൽകുകയുണ്ടായി. അച്ഛൻ പറഞ്ഞ വാക്കുകൾക്ക് അതേപോലെയൊന്നും ഞാൻ അർഹനല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സ്നേഹവും പഠിപ്പിച്ച കാലത്ത് അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റവും ഒക്കെയും എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതുകൊണ്ട് അച്ഛന്റെ നല്ല വാക്കുകൾക്ക് വളരെ നന്ദി. രൂപയും ഞാൻ രൂപാജോണും ഞാൻ വന്നപ്പോൾ എന്നെ കാര്യത്തിന് വേണ്ടി ക്ഷണിച്ച് അല്പസമയം സൗത്ത് വെസ്റ്റ് അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരും കുറച്ച് സഹോദരന്മാരും ഒരുപക്ഷെ കാണുമായിരിക്കും, അവരോട് എല്ലാവരോടും എന്റെ പ്രത്യേകമായ സന്തോഷം ഞാൻ അറിയിക്കട്ടെ. ഈ ഡയസിന്റെ എനിക്ക് തോന്നുന്നു 2013 തോന്നുന്നു ലോസ് ആഞ്ചലസിൽ വെച്ച് നടന്ന മർത്തമറിയ സമാജത്തിന്റെ വാർഷിക ക്യാമ്പിലെ മെയിൻ സ്പീക്കറായിട്ട് പങ്കെടുക്കുവാനായിട്ട് എനിക്ക് ഒരു ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട്. വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ സംഘടനയാണ് MMES എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2013 സജീവമായിരുന്നു. ഓരോ വർഷവും കൂടെ കഴിയുമ്പോഴേ അത് കൂടുതൽ സജീവമായി കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിലും വളരെ സന്തോഷമുണ്ട്. ഭൗതികയുടെ അതിപ്രസരമുള്ള ഒരു സമൂഹത്തിൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കുറേയേറെ പേര് ഉണ്ടെന്നുള്ളത് വളരെയധികം ദൈവത്തെ സ്തുതിക്കുവാൻ മുഖാന്തരമായ സംഗതിയാണ്. അവരുടെ പഠനവും പ്രാർത്ഥനയും ദൈവാശ്രയ ബോധവും സഭയ്ക്ക് മാത്രമല്ല ദേശത്തിനും ലോകത്തിനും ഒക്കെ അത് അനുഗ്രഹപ്രദമാകുന്നുള്ള കാര്യം സംശയമില്ല. അവരുടെ എല്ലാവരോടും പ്രത്യേകമായ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ചിന്താവിഷയമായ വാക്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ ആ വാക്യം വായിക്കുകയുണ്ടായി. അപ്പോസ്തല പ്രവർത്തികൾ 2:38 വാക്യത്തെ ആസ്പദമാക്കിയുള്ള ഒരു പഠനമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു അപ്പോസ്തല പ്രവർത്തികളെ കുറിച്ചുള്ള ഒരു പഠനം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാവുന്നു എന്ന്. അതുകൊണ്ട് ഞാൻ ആമുഖമായിട്ട് ആ പുസ്തകത്തെ കുറിച്ചൊന്നും അധികം വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. എങ്കിലും 1-2 വാക്ക് മാത്രം ഇൻട്രഡക്ഷൻ പറയട്ടെ. നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധനായ പൗലോസ് ലീഹായുടെ പ്രിയ ശിഷ്യനായ ലൂക്കോസാണ്, ലൂക്കോസ് ഏതെങ്കിലും ഈ പുസ്തകവും എഴുതിയിരിക്കുന്നുള്ളത് നമുക്കറിയാം. വിശുദ്ധ ലൂക്കോസിൽ നമ്മുടെ കർത്താവിന്റെ ജീവചരിത്രം പ്രത്യേകമായി ജനിച്ചതിന് ശേഷം അതിന്റെ കണ്ടിന്യൂവേഷനായിട്ട് അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് ശ്രീമാനായ തയോഫിലോസിനെ സംബോധന ചെയ്തുകൊണ്ട് അപ്പോസ്തല പ്രവർത്തികൾ അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഒരു കണക്കിന് ഈ പുസ്തകം വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കറിയാം. പുതിയ നിയമത്തിലെ ഒരു ചരിത്ര പുസ്തകം എന്ന് പറയാൻ, അതിൽ കേവലം ചരിത്രം മാത്രമല്ല ദൈവശാസ്ത്രവും കൂടി അതിൽ ചേർന്നിട്ടുണ്ട്. തന്നെയുമല്ല ആദിമ സത്യയുടെ ഒരു ചിത്രം നമുക്ക് ലഭിക്കാനായിട്ട് വേറെ മറ്റൊരു പുസ്തകവുമില്ല. മണ്ഡപോസ്തല പ്രവൃത്തികൾക്ക് വളരെയധികമായ പ്രാധാന്യം വേദ പുസ്തകത്തിലുണ്ട്. നാല് സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ചരിത്രം നമുക്ക് തരുന്നു. പിന്നീട് 14 ലേഖനങ്ങളിൽ കൂടെ ഉലുസ്ലീഹ അനേക കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. പിന്നെ പൊതുവായ ലേഖനങ്ങളുണ്ട്. അങ്ങനെ ആ ലേഖനങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിന്റെ ഇടയിൽ ചരിത്രവും വേദശാസ്ത്രവും ആദിമസഭയുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏക പുസ്തകമാണ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് അല്ലെങ്കിൽ അപ്പോസ്റ്റലന്മാരുടെ പ്രവൃത്തികൾ എന്നുള്ളത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയെ എങ്ങനെ വഴി നടത്തുന്നു എന്ന് നടത്തി എന്ന് നമ്മളെ പ്രത്യേകമായിട്ട് പ്രബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് വേദശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും ആക്ട്സ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്നുകൂടി ഈ പുസ്തകത്തിന് പേര് കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ എന്നതുപോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ എന്നുള്ള വിശേഷണം കൂടെ ഈ പുസ്തകത്തിന് നൽകിയിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകമായിട്ട് ആമുഖമായിട്ട് ഓർപ്പിക്കട്ടെ. നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ നിന്നാണ് ഇതിന്റെ ചിന്തകൾ എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ അധ്യായവും നമുക്ക് അതിന്റെ പശ്ചാത്തലം നന്നായിട്ട് അറിയാവുന്നതാണ്. പെന്തക്കോസ്തിലെ മഹാ സംഭവമാണ് രണ്ടാമത്തെ അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ഐതിവൃത്തം. പെന്തക്കോസ്തി ഉണ്ടായില്ല എങ്കിൽ സഭ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള വലിയ ആപ്തവാക്യം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കണം. ഈ പെന്തക്കോസ്ത് ഹാഡ് ഹാപ്പൻഡ് ചേർച്ച് വുഡ് നോട്ട് ഹാവ് ബിഗൺ. പെന്തക്കോസ്തി ഉണ്ടായില്ലെങ്കിൽ സഭ വളരുകയില്ലായിരുന്നു, ഉണ്ടാകുകയില്ലായിരുന്നു എന്ന് പറയത്തക്കവണ്ണം പെന്തക്കോസ്തി പെന്തക്കോസ്റ്റൽ ഇവന്റ് സഭാചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുന്നുണ്ട്. നമ്മുടെ പല പുതിയ നിയമത്തിലെ സംഭവങ്ങളും പഴയ നിയമ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പെന്തക്കോസ്തിയും പെന്തക്കോസ്റ്റും അതുപോലെ തന്നെയാണ്. പഴയ നിയമത്തിൽ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വാരപ്പെരുന്നാളാണ് അല്ലെങ്കിൽ ആദ്യഫല ശേഖരണത്തിന്റെ പെരുന്നാളായിട്ട് യഹൂദന്മാർ കൊണ്ടാടിയിരുന്ന ഒരു വലിയ പെരുന്നാളാണ്. അതവർ കൊണ്ടാടിക്കുന്നത് പാസോവറിന്റെ പെസഹായുടെ ശേഷമുള്ള 50-ാം ദിവസമായിരുന്നു. അതുകൊണ്ട് ആ ഒരു പഴയ നിയമ പശ്ചാത്തലത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പുതിയ നിയമത്തിലെ പെന്തക്കോസ്തിയെ കാണുന്നത്. അതിന്റെ രണ്ടിന്റെയും സാങ്കത്യവും അർത്ഥവും വ്യത്യാസമുള്ളതാണെങ്കിലും 50-ാം ദിവസം നമ്മൾ ഇന്നും സഭയിൽ അതുപോലെയാണല്ലോ, കർത്താവിന്റെ ഉയർപ്പിന് ശേഷം 50-ാം ദിവസം നമ്മൾ പെന്തക്കോസ്തി പെരുന്നാൾ കൊണ്ടാടും. ഇപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ വിവരണത്തിൽ എത്രാമത്തെ ദിവസത്തിലാണ് അപ്പോസ്തലന്മാര് ഇതുപോലെ കർത്താവ് പറഞ്ഞിരുന്ന വാഗ്ദത്തം, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും, നിങ്ങൾ എരിശിലേമിൽ അതിനു വേണ്ടി കാത്തിരിക്കണമെന്ന ഓർമ്മിച്ച പ്രകാരം അവര് കാത്തിരിക്കുകയായിരുന്നു. അവര് 50-ാമത്തെ ദിവസമാണോ ഇത് സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി വേദപുസ്തകത്തിൽ രേഖകളില്ല എങ്കിലും 50-ാം ദിവസമായിരിക്കണം പെന്തക്കോസ്തി എന്നുള്ള ആ ഒരാശയം പഴയ നിയമത്തിന്റെ നിവർത്തീകരിക്കാനായിട്ട് 50-ാമത്തെ ദിവസത്തിലായിരിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആവശ്യപ്പ് കൂടിയിരുന്ന സമൂഹത്തിന്റെ മേൽ ഉണ്ടായത് എന്ന് വിചാരിക്കാനും സാധ്യതയാണ്. ഏതായാലും അവര് കൂടിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആവാസം അവരെല്ലാവരുടെ മേൽ ഉണ്ടായതിന്റെ വിവരണം 2-ാം അധ്യായത്തിൽ നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഞാൻ ആ കാര്യങ്ങളിൽ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. ആകാശത്ത് നിന്ന് വലിയ മുഴക്കമുണ്ടാകുന്നു, കൊടിയ കാറ്റടിക്കുന്നു, അഗ്നിജ്വാല പിളർന്നിരിക്കുന്ന നാവുകൾ നമുക്ക് പ്രത്യക്ഷമാകുന്നു. അവരുടെ മേൽ ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു അവരെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. ആ അന്യഭാഷയുടെ അർത്ഥവും അവിടെ കാണുന്നത് പിന്നീട് ചിലർ വ്യാഖ്യാനിക്കുന്ന പോലെ അല്ല. അവിടെ അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വിവിധ ഭാഷക്കാരായ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ അവിടെ ഉണ്ടായി. അത് പഴയ നിയമത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ കാണുന്ന ബാബേലിൽ സംഭവിച്ചതുപോലെ അല്ല. ബാബേൽ കോട്ട തകർന്നു പോകാനായിട്ട് ഇവിടെയായതിന്റെ കാരണം അവിടെ മനുഷ്യർ സംസാരിച്ചവർക്ക് അന്യോന്യം അത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഇവിടെ ഭാഷ വിവിധ ഭാഷകളുള്ളവര് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷ അവർക്ക് കേൾക്കുവാൻ തക്ക ഇടയായി. ഈ ഭാഷയെക്കുറിച്ച് മറ്റൊരു വ്യാഖ്യാനമുണ്ട്, ദാറ്റ് ദ ലാംഗ്വേജ് ഓഫ് ലവ്. അതാണ് അന്യഭാഷയുടെ ഏറ്റവും അടിസ്ഥാനപരമായ പൊരുളെന്ന് പറയും. അതായത് ലോകത്തില് ഏത് മനുഷ്യർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷ സ്നേഹത്തിന്റെ ഭാഷയാണ്. നമുക്കറിയാം ലോകത്തിൽ വിവിധ ഭാഷകളുണ്ട്. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ആണെന്ന് പറയുമ്പോഴേ ജനസംഖ്യ അനുസരിച്ച് നോക്കുമ്പോൾ ചൈനീസ് ഭാഷ വളരെ കൂടുതൽ സംസാരിക്കുന്നുണ്ട്, ഹിന്ദി സംസാരിക്കുന്നുണ്ട്. ഏതായാലും കൊള്ളാം, എല്ലാവർക്കും ഒരേപോലെ സംസാരിക്കാവുന്ന അറിയാവുന്ന ഒരു ഭാഷ ലോകത്തിലില്ല. എന്നാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയുണ്ട്, അത് സ്നേഹത്തിന്റെ ഭാഷയാണ്, ദ ലാംഗ്വേജ് ഓഫ് ലവ്. അത് കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും മന്ദബുദ്ധികൾക്കും വിടക്കേ കിടക്കുന്നവർക്കും ഏത് അവസ്ഥയിൽ കഴിയുന്നവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഭാഷയാണ്. അവിടെ അന്യഭാഷയ്ക്ക് അങ്ങനെയുള്ള വിശദീകരണങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായാലും അവിടെയും ആ ഭാഷ എല്ലാവർക്കും മനസ്സിലായി, സ്നേഹത്തിന്റെ ഭാഷയാണെന്നുള്ളത് അവിടെ പ്രത്യേകമായിട്ട് മറ്റൊരു വ്യാഖ്യാനവും കാണാനായിട്ട് സാധിക്കണം. ഏതായാലും അവിടെ സംഭവിച്ച കാര്യങ്ങളിൽ അവിടെ ഈ ആൾക്കാർക്കുണ്ടായ വലിയ ഒരു അനുഭവം, ഒരു എക്സ്റ്റെറ്റിക് ജോയി ആണ്. ദൈവത്തിന്റെ ശുദ്ധാത്മാവ് വരുമ്പോഴേ മനുഷ്യർക്കുണ്ടാകുന്ന ആത്മീയ അനുഭവം സാധാരണ മനുഷ്യ വാക്കുകൾക്ക് അതീതമാണ്. അത് വിവരിക്കാനായിട്ട് സാധ്യമല്ല. ആ ഒരു വലിയ അനുഭവം ഉണ്ടായപ്പോഴേ അവരെ മനസ്സിലാക്കാത്തവരുണ്ടായിരുന്നു. അവർ പുതുവീഞ്ഞ് കുടിച്ചവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആ രീതിയിൽ പരിഹസിക്കാൻ തുനിഞ്ഞിട്ടുള്ളവരുണ്ട്. അതുകൂടെ കഴിഞ്ഞപ്പോഴാണ് പത്രോസ് ശ്ലീഹ എഴുന്നേറ്റ് നിന്ന 11 പേരോടുകൂടെ ഉറക്കെ അവരോട് പറയുകയായി, ഇത് സംഭവിച്ചത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള പുതുവീഞ്ഞിന്റെ പാനമൊന്നുമല്ല, ഇത് പ്രവചന നിവർത്തിയാണ് സംഭവിച്ചിരിക്കുന്നത്. യോവേൽ പ്രവചനം 3-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ ഈ കാര്യം പ്രത്യേകമായിട്ട് പറയുന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഈ പറഞ്ഞ വേദഭാഗം വേദപുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവാചക നേരത്തെ തന്നെ പ്രവചിച്ചതിന്റെ നിവൃത്തിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി പത്രോസ് ശ്ലീഹ പഠിപ്പിക്കുകയും പത്രോസ് ശ്ലീഹ യഹൂദ പശ്ചാത്തലത്തിൽ അല്പസമയം ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ട് അവസാനം യേശു ക്രിസ്തുവിൽ വന്ന പത്രോസ് ശ്ലീഹ തന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ആ യേശു ക്രിസ്തുവിൽ സംഭവിച്ചത്, ദാവീദ് നേരത്തെ തന്നെ പ്രവചിച്ചതും യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ക്രിസ്തുവിൽ പ്രവചന നിവൃത്തി ഉണ്ടായി എന്നുള്ളത് അവരോട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിലെല്ലാം കുത്തുവാണ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമാണ്. അപ്പോഴാണ് അവര് ചോദിക്കുന്നു, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ആ കാലഘട്ടത്തിൽ കർത്താവിന്റെ ഉയർത്തെഴുന്നേപ്പ് കഴിഞ്ഞ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എങ്കിലും അതിന്റെ പൊരുളൊന്നും ശിഷ്യന്മാർക്ക് കൂടുതലായിട്ട് മനസ്സിലായിട്ടില്ലായിരുന്നു. അത് നമുക്ക് വേദപുസ്തകത്തിൽ പല അനുഭവങ്ങൾ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പത്രോസ് ലീഹ തന്നെയാണ് ശിഷ്യന്മാരെയും കൊണ്ട് മീൻ പിടിക്കാനായിട്ട് പോയത്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ കർത്താവിനെ നമ്മൾ നേരിട്ട് കണ്ട ശിഷ്യന്മാർക്ക് പോലും ക്രിസ്തുവിൽ സംഭവിച്ച ക്രിസ്തു സംഭവത്തിന്റെ പൊരുൾ അതൊരു വലിയ രഹസ്യമാണ്. മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ അത്ര എളുപ്പം സാധ്യമാകുന്ന ഒന്നല്ല. അത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു പ്രത്യേകമായ ഒരു ആശയം ഒരു ചിന്ത പങ്കിടാം. അതായത് ക്രിസ്തുവിനെ ആശ്ചര്യമായിട്ട് അനുകരിക്കാനായിട്ട് ശ്രമിച്ച ലോകത്തിൽ ജീവിച്ചിട്ടുള്ള ഒരു വലിയ മഹാത്മാവാണ് മഹാത്മാഗാന്ധി. ഒരു കാരണത്തടിച്ചാൽ മറ്റേ കാരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളതിനെ ആശ്ചര്യമായി അനുസരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ക്രിസ്തുവിനോട് അതുപോലെ അടുപ്പം ഹൃദയത്തിൽ തോന്നിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ബയോഗ്രഫി സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിക്കാമെങ്കിൽ അവിടെ കാണുന്ന ഒരാശയമുണ്ട്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ച എല്ലാ മനുഷ്യരെക്കാളും മഹാനായ ദ ഗ്രേറ്റസ്റ്റ് മാൻ എവർ ലീവ്ഡ് ഇൻ ദിസ് എർത്ത് എന്ന് പറയാനായിട്ട് എനിക്ക് മടിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നു. എന്നാൽ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യന്റെ മരണം മൂലം ലോകത്തിന്റെ എല്ലാ പാപവും എങ്ങനെ പരിഹരിക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല. കാര്യം അദ്ദേഹത്തിന്റെ വൈഷ്ണവ പാരമ്പര്യത്തിൽ നിന്നും ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ രഹസ്യങ്ങളെ ആ രീതിയിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മള് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ നമ്മള് മോശമാക്കി കാണേണ്ട കാര്യമില്ല. അത് ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, ക്രിസ്തു സംഭവത്തിന്റെ രഹസ്യം പരിശുദ്ധാത്മാവിൽ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ബുദ്ധി കൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനൊക്കെ യേശു ക്രിസ്തുവിന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാല് ആ ചരിത്ര പഠനം കൊണ്ട് മാത്രം ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവാണെന്നും ക്രിസ്തുവിന്റെ മരണം മൂലം ലോകത്തിലെ മനുഷ്യജാതിയുടെ പാപങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെട്ടു എന്നും അവൻ നമ്മളെ പിതാവായ ദൈവത്തോട് നിരപ്പിച്ച് സ്വർഗത്തിലേക്ക് നമ്മളെ കരയറ്റി നിത്യജീവൻ നമുക്ക് നൽകുമെന്നും ഈ വിശ്വാസ പ്രമാണങ്ങളൊന്നും മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തു സംഭവത്തിന്റെ പൊരുൾ നമുക്ക് മനസ്സിലാകൂ. അതാണ് പരിശുദ്ധാത്മാവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അറിവും വലിയ ദാനവും. അതുകൊണ്ട് ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? അപ്പോ കർത്താവ് കൊടുത്ത പത്രോസിയ കൊടുത്ത മറുപടിയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും. ഈ വാക്യത്തെ നമ്മൾ അല്പം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ വരുന്ന ഒരു കുഴപ്പം എനിക്ക് ആദ്യം ഈ വാക്യത്തെ കുറിച്ചുള്ള ആക്ഷരികമായ വ്യാഖ്യാനത്തിലേക്ക് പോയാലുള്ള ഒരു പ്രയാസം ഇത് പഠിക്കുന്നവരെ സൂചിപ്പിക്കട്ടെ, ആവർത്തിക്കട്ടെ. അതായത് ഈ വാക്യത്തെ മാത്രം നമ്മൾ എടുത്ത് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അവിടെ ലഭിക്കുന്ന ഒരു ചിന്ത നമ്മുടെ വ്യക്തിപരമായ ഒരു മാനസാന്തരവും അതുപോലെ തന്നെ നമ്മൾ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും ചെയ്താൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു സഭയെ കുറിച്ചുള്ളൊരു പരാമർശമില്ല. അതുകൊണ്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, ഓരോരുത്തരും മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരിക, ക്രിസ്തുവിനെ സ്വീകരിക്കുക, അപ്പോൾ പരിശുദ്ധാത്മാവിനെ അങ്ങ് ലഭിച്ചുകൊള്ളും എന്നുള്ള നിലയിലേക്ക് വ്യാഖ്യാനിക്കുന്ന ഒരു രീതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതന്നെയല്ലേ മാനസാന്തരപ്പെടുക എന്ന് പറയുന്ന ഒരാശയം പറയുമ്പോഴേ ജനിച്ചു വീഴുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാനസാന്തരപ്പെടുക എന്ന് പറയുന്ന ആശയത്തിന് വലിയ അർത്ഥമൊന്നുമില്ല. കുഞ്ഞുങ്ങളെന്താ മാനസാന്തരപ്പെടാൻ? അവര് പാപം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പാപത്തെ കുറിച്ച് ബോധ്യമില്ല, ആ ബോധ്യമാകുന്ന പ്രായം അവർക്കായിട്ടില്ല. അപ്പോൾ പിന്നെ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? അതുപോലെ തന്നെയുള്ള പ്രശ്നമാണ് ആരാണ് മാമോദീസ നൽകുന്നത്, ആർക്കാണ് മാമോദീസ നൽകാനുള്ള അവകാശം, ആര് മാമോദീസ മുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആരിൽ കൂടെ മാമോദീസ മുങ്ങുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്? ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ വരാമാവുന്ന കുഴപ്പം കുറച്ചു പേര് ചേർന്ന് ഒരു ചെറിയ സമൂഹമായി അവര് കൂട്ടായ്മയുണ്ടാക്കി ഇന്നത്തെ കാലത്ത് സാർവത്രികമായി അത് സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും യൂറോപ്പിൽ അല്ലെ അമേരിക്കൻ കോണ്ടെക്സ്റ്റിലാണ് കുറച്ച് ആൾക്കാർ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിൽ പ്രസംഗിക്കുന്ന ഒരു നേതാവ് കാണും, ദൈവവചനം നല്ല ശക്തമായിട്ട് പറയാൻ കഴിയുന്ന ഒരാൾ കാണും. അപ്പൊ ആളിന്റെ ദൈവവചനത്തോട് ആകർഷണീയ തോന്നിയിട്ട് കുറച്ചു പേര് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു, ശക്തമായി പാടുന്നു, അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടം തോന്നും. അപ്പോൾ ചില ആൾക്കാരെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറയും. ആ പറയുന്നുണ്ടേ അവര് ഈ സംഘത്തിന്റെ നേതാവ് മാമോദീസ മുക്കും, അപ്പോൾ പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെയുള്ള കൂട്ടായ്മക്കാരെ ഒന്നും ന്യായം വിധിക്കാനൊന്നും ശ്രമിക്കുന്നില്ല, അതൊക്കെ ദൈവം തമ്പുരാൻ വിലയിരുത്തിക്കൊള്ളട്ടെ. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഈ വാക്യം വ്യാഖ്യാനിക്കുമ്പോഴേ ഇത് ഏതെങ്കിലും ഒരു ചെറിയ സമൂഹത്തിന്റെ കൂട്ടായ്മയിൽ മനസാന്തരപ്പെടുത്തക്കവണ്ണം പ്രായപൂർത്തിയായവർക്ക് എത്തിക്കാൻ പോകുന്ന ഒരു സ്നാനവും പരിശുദ്ധാത്മദാനവും അല്ല അവിടെ പൂർണ്ണമായും അർത്ഥമാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഇത് ചെയ്യാനുള്ള അവകാശം സഭയ്ക്കാണ്. ഇവിടെ പത്രോസ് ലീഹ പിന്നീട് നാം കാണുന്നു 3000 പേരെ മാമോദീസ മുക്കുന്നു. അപ്പോൾ സഭയാണ് ഈ മാമോദീസയുടെ നൽകരവും അതിൽ കൂടെ പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകുന്നതിന്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കണം. ചില ഇന്നത്തെ ചിന്തയിൽ ചില ആൾക്കാർ സഭയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ഈ പ്രക്രിയ മാനസാന്തരപ്പെടുക, പാപമോചിക്കപ്പെടുക, ക്രിസ്തുവിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ സ്വയമായി ലഭിക്കുക എന്നുള്ള ഒരാശയത്തിലേക്ക് നീങ്ങുന്നുവെങ്കിൽ അത് ഒരു ശരിയായ മനസ്സിലാക്കൽ പ്രക്രിയയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ട് പരിശുദ്ധാത്മ ദാനത്തിന്റെ ചില അനുഭവങ്ങളിലേക്ക് ഞാൻ എന്റെ ചിന്തകളെ തിരിച്ചുവിടാം. ഇവിടെ നമ്മൾ ഈ വേദഭാഗത്തിൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ പരിശുദ്ധാത്മ ദാനം ലഭിച്ചത് അപ്പോസ്തലന്മാരിൽ കൂടെയാണ് ലഭിച്ചത്. അതിന് വേദപുസ്തകത്തിൽ മറ്റു ചില തെളിവുകൾ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കൊള്ളാം. ആ തെളിവുകൾ മനസ്സിലാക്കിയാൽ നമുക്ക് പരിശുദ്ധാത്മ ദാനം സഭയുടെ ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ കൂടെയാണെന്ന് ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യമാകും. രണ്ട് സംഭവങ്ങൾ പറയുമ്പോൾ അതിനെ നമുക്ക് സാധൂകരിക്കാൻ തക്കവണ്ണം സാധിക്കും. ഒന്നാമത്തെ കാര്യം അപ്പോസ്തല പ്രവൃത്തിൽ 8:14-17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴേ അവിടെ ഒരു സംഭവം കാണാം. ഫിലിപ്പോസ് എമ്മാശന് ചെമരിയായി പോയി അവിടെ അനേകം പേര് മാമോദീസ മുക്കി. പക്ഷേ അവര് മാനസാന്തരത്തിന്റെ സ്നാനം ഏറ്റുവെങ്കിലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരുന്നില്ല. അപ്പൊ ഒരു ഷെമാശനാണ്, ഷെമാശന്റെ പ്രസംഗങ്ങൾ അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചു കാണും, ക്രിസ്തുവിനെ അവര് സ്വീകരിച്ചും കാണും. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവർക്ക് പിന്നെ ലഭിക്കുന്നത് നമ്മൾ 14:8-14:14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാവുന്നത് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയക്കുകയും അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായിട്ട് പ്രാർത്ഥിച്ചു. അതുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന പ്രക്രിയ ഏതെങ്കിലും കുറച്ചുപേരെ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് മനസാന്തരപ്പെട്ടു എന്ന് അവകാശപ്പെടുകയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ലഭിക്കുന്ന ഒന്നല്ല. അവർക്ക് ലഭിക്കത്തില്ലയോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചാൽ ഞാൻ വീണ്ടും പറയും, ആരെയും ന്യായം വിധിക്കാൻ ഞാൻ മുതിരുന്നില്ല. എന്നാൽ പ്രവർത്തികളുടെയും അധിമസഭയുടെയും പശ്ചാത്തലത്തിൽ നിന്ന് പറയാൻ സാധിക്കുന്നത്, ഇവിടെ ഒരു ശമാശൻ ഫിലിപ്പോസിയമാശൻ അനേകം പേരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നു എങ്കിലും മാമോദീസ മുഖ്യെങ്കിലും പരിശുദ്ധാത്മാവ് ലഭിച്ചത് അപ്പോസ്തലന്മാർ കൈവച്ചപ്പോഴാണ്. അപ്പോൾ സഭയിൽ കൂടെയാണ് പരിശുദ്ധാത്മാവിന്റെ നൽകരം ലഭിക്കുന്നതെന്നുള്ള ഒരടിസ്ഥാനം മറന്നുപോകുന്നു. അതിനെ സ്വാധീകരിക്കുന്ന മറ്റൊരു സംഭവം കൂടെ അപ്പോസ്തല പ്രവർത്തികൾ 19 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എഫേസൂസിൽ ചെന്ന സൗലോഫ്ലീഹ കുറച്ചു പേരെ കണ്ടു. അപ്പൊ അവരോട് ചോദിച്ചു അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അറിവില്ല എന്ന് മാത്രമല്ല അവര് പറയുന്നത്, ഞങ്ങള് യോഹന്നാൻ സ്നാപകനിൽ നിന്ന് മാനസാന്തരത്തിന്റെ സ്നാനമാണ് ഏറ്റിരിക്കുന്നത് എന്നത്. അപ്പോൾ ഒരുപക്ഷെ അവർ ബന്ധുക്കോസിൽ സംബന്ധിക്കാത്തവരായിരുന്നിരിക്കണം. അതേസമയം തന്നെ യോഹന്നാൻ സ്നാപകനിൽ കൂടെയുള്ള മാനസാന്തര സ്നാനം ഏറ്റവരുമായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും, 19 അധ്യായത്തിന്റെ 6 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇത്രയും കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനം, പരിശുദ്ധാത്മാവിനെ മനുഷ്യരുടെ പ്രത്യേകമായ പരിശ്രമത്തിൽ കൂടെ ലഭിക്കുന്ന ഒന്നല്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലായിടത്തും വ്യാപരിക്കുന്നുണ്ട്, എല്ലാവർക്കും കൃപകളെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സഭയോടുള്ള ബന്ധത്തിലും കൂട്ടായ്മയിലുമാണ് പരിശുദ്ധാത്മ ശക്തി ലഭിക്കുന്നതെന്ന് വേദപുസ്തകത്തിലെ ഈ സംഭവങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഈ വേദഭാഗത്തിലെ ഒരു പ്രധാന ആശയമായി മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ കൂടെയാണ്. അത് ആ സഭയിൽ കൂടി അപ്പോസ്തോലീയമായ കൈവപ്പ് പരമ്പരാഗതമായി തുറന്നു വരുന്ന അനുഭവത്തിലാണ് പരിശുദ്ധാത്മാ ദാനത്തെ വിശ്വാസികൾക്ക് ലഭിക്കാൻ ഇടയാകുന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മാനസാന്തരം എന്ന് പറയുന്ന ഒരു വിഷയം എടുക്കുമ്പോഴും അവിടെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. അതായത് മാനസാന്തരം ഭൗതികമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രായമൊക്കെ ആയെങ്കിലേ മാനസാന്തരത്തിന്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. മാനസാന്തരപ്പെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യൻ പാപത്തിലായിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകണം. ആ പാപത്തിലായിരിക്കും എന്നുള്ള തിരിച്ചറിവിൽ കഴിയുമ്പോൾ തന്നെ ആ പാപത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ടൊരു ജീവിതം നയിക്കണമെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. മാനസാന്തരപ്പെടുത്തക്കവണ്ണം പാപത്തെക്കുറിച്ചൊരു അനുതാപം ഉണ്ടാകണം. ഈ ആശയങ്ങളെല്ലാം തന്നെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ പ്രായമായി വരുന്ന മനുഷ്യർക്ക് മാത്രമേ ഈ മാനസാന്തരത്തിന്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. അവിടെ ഒരു ചോദ്യം ഉണ്ടാകും, അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുന്ന സഭകളിൽ പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഈ മാനസാന്തരത്തിന്റെ അർത്ഥം എന്താണ്? കൊച്ചു കുഞ്ഞുങ്ങൾ പാപം ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ പാപത്തെ കുറിച്ചുള്ള ബോധ്യമോ അവർക്ക് മാനസാന്തരത്തിന്റെ ഒരു ആവശ്യകതയോ ഒന്നും തന്നെ അനുഭവപ്പെടുന്നില്ല. അപ്പോ പിന്നെ അവിടെ മാനസാന്തരത്തിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ പിന്നെ അവർക്ക് ചാണ്യം കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതാണ് നവീകരണ സഭകളിലെ പലരും ഈ ചോദ്യം ചോദിക്കുകയും പിന്നീട് ബന്ധുക്കോസ്തവ സഭകളിൽപ്പെട്ടവരൊക്കെയും ശിശുസ്നാനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മുതിർന്ന സ്നാനം മതി, ഏറ്റുപറയത്തക്കവണ്ണമുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നതിനു ശേഷം സ്നാനം നൽകിയാൽ മതിയെന്നുള്ള ഒരാശയം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ വാക്യത്തെ നമ്മൾ മാത്രമെടുത്ത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പുതു ജീവനം ഉണ്ടാകുന്ന ഒരു പുതിയ ജനനം ഉണ്ടാകണം. ആ പുതിയ ജനനത്തിൽ കൂടെ വളർന്ന വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകണം. അപ്പൊ ഒരു പുതു ജനനം ഉണ്ടായെങ്കിലേ പരിശുദ്ധാത്മാ ദാനത്തിന്റെ അനുഭവത്തിൽ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ നമ്മള് നിക്കോദീമോസുമായിട്ടുള്ള കർത്താവിന്റെ സംഭാഷണത്തെ ചേർത്ത് കൊടുക്കണം. നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് വീണ്ടും ജനിക്കുന്ന അനുഭവത്തിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനം സ്വീകരിക്കാൻ തക്കണം ഇടയാകുന്നത്. അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുന്നതിൽ എതിരു പറയുന്ന ഒട്ടേറെ മനുഷ്യരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, കുഞ്ഞുങ്ങൾ പാപത്തെ കുറിച്ചും ബോധ്യമുള്ളവ അല്ലെങ്കിൽ പോലും ഒരു യാഥാർത്ഥ്യമുണ്ട്, ആദാമ്യ പാപത്തിന്റെ എല്ലാവിധമായിട്ടുള്ള അനുഭവങ്ങൾ പാപാവസ്ഥ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്കുമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, ദൈവത്തെ അറിഞ്ഞു വളരാം, ദൈവത്തെ ഉപേക്ഷിച്ച് തിന്മയിലും വളരാം. ഈ രണ്ട് സാധ്യതകളും ഒരു കൊച്ചു കുഞ്ഞിൽ അടങ്ങിയിട്ടുണ്ട്. ആ രണ്ട് സാധ്യതകളിൽ നന്മയിലും വിശുദ്ധിയിലും വളരുവാനായിട്ട് ആ കൊച്ചു കുഞ്ഞിനെ ആദ്യമേ തന്നെ ദൈവസന്നിധി സമർപ്പിക്കുന്നതാണ് അപ്പോസ്തോലിക സഭകൾ ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോസ്തോലിക സഭകളുടെ മാമോദീസായ്ക്ക് അർത്ഥമുണ്ട് എന്നുള്ള ഒരു മനസ്സിലാക്കൽ ഇവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നു. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് കഴിവുള്ളവരാണ്. കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ ബൗദ്ധികമായോ വൈകാരികമായോ മാനസാന്തരമോ എന്നുള്ള ഒരു ആശയം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അവർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് കഴിവുള്ളവരാണ്, അവർക്ക് അതിനുള്ള സാധ്യത ഉള്ളവരാണ്. തന്നെയുമല്ല, കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന വീണ്ടും ജനനത്തെ നമ്മൾ അതുമായിട്ട് ബന്ധിപ്പിച്ച് മനസ്സിലാക്കണം. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനനവും തന്നെത്താന് ജനിക്കുന്ന ഒരു പ്രക്രിയ അല്ല. ആരും തന്നെത്താന് ജനിക്കുന്നില്ല. ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് വേണം ജനനം നടക്കേണ്ടത്. ശാരീരികമായ ജനനം ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്നുണ്ടാവുന്നുവെങ്കിൽ ആത്മീയമായ ജനനം മറ്റൊരമ്മയുടെ ഉദരത്തിൽ നിന്നും ഉണ്ടാകണം. അതാണ് സഭയുടെ ഗർഭപാത്രമാകുന്ന മാമോദീസ തൊട്ടിയിൽ നിന്ന് വീണ്ടും ജനിക്കപ്പെടുന്നത്, പുതുതായി ജനിക്കുന്നത്. അങ്ങനെ പുതുതായി ജനിക്കപ്പെടുന്ന അനുഭവം അർത്ഥവത്താണ്. കാരണം ജനനം ആരും തന്നെത്താനെ വരുന്ന ഒരു പ്രക്രിയയല്ല, മറ്റൊരു യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ജനനം ഉണ്ടാകുന്നത്. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്ന പോലെ പരിശുദ്ധ സഭയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നു, അതാണ് വീണ്ടും ജനനം. അപ്പോഴും ചില ചോദ്യങ്ങൾ ചോദിക്കുമായിരിക്കും, ഇങ്ങനെ കുഞ്ഞ് ജനിക്കുന്ന വിവരമൊന്നും ആ കുഞ്ഞറിയുന്നില്ലല്ലോ, കുഞ്ഞറിയാതെ ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ പ്രയോജനമുണ്ടോ എന്ന് ചോദിക്കുന്നവരെ കാണും. സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ അതിനൊക്കെ മറുപടി ലഭിക്കും. നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചാൽ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ളത് ആ കുഞ്ഞിനെ തിരിച്ചറിവ് വരണമെന്നുണ്ടെങ്കിൽ എത്രയോ ആളുകൾ പറയുമ്പോഴാണ് ആ കുഞ്ഞിന് ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് പോലും ഉണ്ടാകുന്നത്. അതുവരെ ആ കുഞ്ഞിന് അസ്തിത്വമില്ല എന്ന് പറയാനായിട്ട് സാധിക്കുന്നു. ആ കുഞ്ഞ് ജനിച്ചു വളരുന്ന സാഹചര്യത്തിൽ ഒരു കാര്യങ്ങളും ആ കുഞ്ഞിനോട് ചോദിച്ചുകൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്. ആ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുന്നു. കുഞ്ഞിനോട് ചോദിച്ചു, കുഞ്ഞിന്റെ അനുവാദം വാങ്ങിച്ചല്ല ആ കുഞ്ഞിന് നമ്മൾ മുലപ്പാൽ കൊടുക്കുന്നു. ആ കുഞ്ഞിന് ഭാവിയിൽ അസുഖങ്ങൾ വരാതിരിക്കാൻ ഒട്ടേറെ നമ്മൾ മരുന്നുകളും മറ്റു ഇഞ്ചക്ഷനുകളും ഒക്കെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഈ കുഞ്ഞുങ്ങളുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ അനുവാദം വാങ്ങിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് മലപ്പാല് പോലും കൊടുക്കാൻ സാധ്യമല്ല. അപ്പൊ അത് തീർച്ചയായും സാമാന്യ ബുദ്ധിക്ക് ചേരുന്ന ഒന്നല്ലല്ലോ. അപ്പോൾ ഈ കുഞ്ഞിന് ആവശ്യമായത് എന്തെന്ന് മാതാപിതാക്കൾക്കറിയാം. ആ കുഞ്ഞിന്റെ ശാരീരികമായ വളർച്ചയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് മാതാപിതാക്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ആത്മീയമായ വളർച്ചയ്ക്കും എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളത് മാതാപിതാക്കൾക്കറിയാം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് മാമോദീസ മുക്കുന്നത്. ആ മാമോദീസ മുക്കൾ പ്രക്രിയയിൽ അവര് ബോധപൂർവം അവർക്കൊരു മാനസാന്തരം ഉണ്ടാകുന്നില്ലെങ്കിലും അവിടെ ഒരു പുതിയ ജീവൻ, പുതിയ ജീവനിലേക്കുള്ള പ്രവേശനം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പുതിയ ജീവനിലേക്കുള്ള പ്രവേശനം അത് മാനസാന്തരത്തിലേക്ക് വളരുന്ന ഒരു തുടക്കമാണ്. ജീവന്റെ തുടക്കമല്ല, ഒരു എംബ്രിയായി അമ്മയുടെ ഉദരത്തിൽ ജനിക്കുക മുതൽ ജീവൻ തുടങ്ങുകയാണ്. ഏത് പറഞ്ഞതുപോലെ ഇവിടെ ഒരു പുതിയ ജീവന്റെ തുടക്കമാണ്. ആ തുടക്കത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അവരെ കുഞ്ഞുങ്ങളിലും പ്രവർത്തിക്കൂ എന്നുള്ളത് വളരെ വ്യക്തമായി വേദപുസ്തകം തെളിയിച്ചിട്ടുള്ള മറ്റനുഭവങ്ങളാണ്. അവിടെ ഞാൻ ഇത്രയും പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, അത് ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് സഭയുടെ പശ്ചാത്തലത്തിൽ അപ്പോസ്തലീയമായ കൈവെപ്പിൽ പാരമ്പര്യത്തിൽ കൂടെയാണ് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നത്. രണ്ടാമത് ഞാനിപ്പോൾ ഓർപ്പിച്ചത് ഇവിടെ മാനസാന്തരം എന്ന് പറഞ്ഞൊരു ആശയം പ്രായമായി ചെയ്യുന്ന തെറ്റുകൾക്ക് പശ്ചാത്താപം ഉണ്ടാകുന്ന ഒരു അനുഭവത്തിന് അർത്ഥമുണ്ടെങ്കിലും ജനിച്ചു വീഴുന്ന എല്ലാവർക്കും ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ആവശ്യമുണ്ട്. അതായത് പുതിയ ജീവനിലേക്ക്, അതായത് പാപത്തിലേക്ക് പോകാനുള്ള സാധ്യതയുള്ള ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് പുതിയ ജീവനിലേക്ക് വളരുവാനുള്ള സാധ്യത. ഇപ്പൊ മാമോദീസായി കൂടി സഭയുടെ മാമോദീസായി സംഭവിക്കുന്നതാണ് ഈ കുഞ്ഞിനെ പുതിയ ജീവനിലേക്ക് ജനിപ്പിക്കുന്നത്. അവരൊരു പുതിയ ജീവൻ ആരംഭിക്കുകയാണ്. ആ ജീവന്റെ ആരംഭത്തിൽ കൂടിയാണ് ആ കുഞ്ഞിനെ കൂടുതൽ ദൈവികമായിട്ട് വളരുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ മാനസാന്തരത്തിന്റെ അനുഭവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് പ്രായമായവർക്കുണ്ടാകുന്ന ഒരു മാനസാന്തരം എന്നുള്ള അർത്ഥത്തിലല്ല, കുഞ്ഞുങ്ങൾക്ക് കൂടി ലഭ്യമാകുന്ന പുതിയ ജീവനിലേക്ക് ഉള്ള ജനനമായിട്ടും ആ ജനനത്തിൽ കൂടെ വളർച്ചയായിട്ടും നമ്മൾ മാനസാന്തരത്തെ കാണേണ്ടിയിരിക്കും. മൂന്നാമത് പറയാനുള്ള ആശയമാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന ഇവിടെ പറയുന്നത് ആധികാരികമായിട്ട് വ്യാഖ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ മാമോദീസായുടെ അടിസ്ഥാനം നമ്മൾ മാറ്റേണ്ടി വരും. തന്നെയുമല്ല കർത്താവിന്റെ അന്ത്യശാസനത്തിൽ യേശു തമ്പുരാൻ പറഞ്ഞിരുന്നത് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 19-20 വാക്യങ്ങളിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ദ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നതിൽ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവരെയും സ്നാനം കഴിപ്പിച്ചുകൊണ്ട് എന്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുകയെന്ന് പറയുന്നു. അവിടെ മാമോദീസായ്ക്ക് ഒരു ഫോർമുല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. ഈ ഫോർമുല തന്നെയാണ് അപ്പോസ്തോലിക സഭകള് മാമോദീസായിൽ ഉപയോഗിക്കുന്നത്, തൃത്വനാമത്തിലാണ്. ഇവിടെ പത്രോസ്ലിഹ പറയുമ്പോഴ് ആ തൃത്വനാമത്തിൽ പറയുന്നില്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ തൃത്വത്തിന്റെ നിഷേധമല്ല അവിടെ ഉള്ളത്. അവിടെ ക്രിസ്തുവിന്റെ നാമത്തിലാകുമ്പോൾ ക്രിസ്തുവിനുള്ളപ്പോൾ പിതാവുമുണ്ട് പരിശുദ്ധാത്മാവുമുണ്ട്. ഏതായാലും പത്രോസ്ലിഹ പ്രസംഗിക്കുന്ന ആ പശ്ചാത്തലത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് അവർക്ക് വളരെ കൂടുതൽ ശക്തമായിട്ട് ഉള്ളത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ പല കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് വരുന്നതിന്റെ ഒരു ആദിമ രൂപത്തിൽ നിൽക്കായതുകൊണ്ട് പത്രോസ് ലീഹായും അവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റിയെന്ന് അവിടെ പറഞ്ഞില്ല. എന്നാൽ കർത്താവ് നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിട്ടുള്ളതും കൽപ്പിച്ചിട്ടുള്ളതുമാണ് പിന്നീട് സഭ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ അവിടെ സ്നാനമേൽപ്പി എന്ന് പറയുമ്പോൾ അതിന്റെ ശരിയായ അർത്ഥം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ സ്നാനമേൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ വേണം നമ്മൾ ഈ വാക്യത്തെ മുഴുവനായിട്ട് മനസ്സിലാക്കണം. ആ സന്ദർഭത്തിൽ മാത്രം എടുത്ത് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രം സ്ഥാനമേറ്റാൽ മതിയെന്നാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ മാമോദീസായിലെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം ചോദ്യം ചെയ്യപ്പെടും. എന്നാൽ യേശുക്രിസ്തു ഉള്ളടക്കം പിതാവുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. അതുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ജ്ഞാനത്തിന്റെ അടിസ്ഥാനം അർത്ഥവത്തായി തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. നാലാമത്തെ ഒരു കാര്യമാണ് അവിടെ പരിശുദ്ധാത്മാവ് എന്ന സ്നാനം ലഭിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ മാമോദീസായിൽ നമ്മൾ വ്യക്തമായി പഠിപ്പിക്കുന്നതാണ്, പ്രത്യേകിച്ചും പരിശുദ്ധ മോറോൻ അഭിഷേകം നാം നടത്തുന്നത് പരിശുദ്ധാത്മാ ദാനത്തിന്റെ അടയാളമായിട്ടാണ്. അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അപ്പോസ്തലന്മാർക്ക് ആണ്, അപ്പോസ്തലിക നൽവരം കൈവപ്പുള്ളവർക്കാണ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നത്. അതുകൊണ്ട് അപ്പോസ്തലന്മാർക്ക് അപ്പോസ്തലിക നൽവരമുള്ള പ്രധാനാചാര്യന്മാർക്ക് മേൽപ്പെട്ടക്കാർക്ക് എല്ലായിടത്തും ചെല്ലുവാനായിട്ട് സാധ്യമല്ലാകാതിരുന്ന സാഹചര്യത്തിലാണ് സഭ മുഴുവനായിട്ട് വാഴ്ത്തിയ പ്രത്യേകമായിട്ടുള്ള പരിമള തൈലം, അത് പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന്റെ അടയാളമായി ആദിമകാലം മുതൽ സഭയിൽ ഉപയോഗിച്ചു വന്നിരുന്നു. അതാണ് നമ്മുടെ സഭയിലും പരിശുദ്ധ മൂറോവൻ കൂതാ ചെയ്തിട്ട് ദേവാലയങ്ങളിൽ അയച്ചു കൊടുത്ത് അത് അഭിഷേകം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ കുഞ്ഞുങ്ങൾക്ക് മാമോദീസായിക്കൂടെ ലഭിക്കുന്നു എന്ന് നമ്മൾ പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അവിടെയും പ്രധാനപ്പെട്ട അർത്ഥം ഇതാണ്, പരിശുദ്ധാത്മ ദാനം എന്ന് പറയുന്നത് ആരും വ്യക്തിപരമായി അവകാശപ്പെടുന്ന ഒന്നല്ല. എനിക്ക് ആത്മാവിനെ കിട്ടി എന്ന് പറഞ്ഞ് ഓരോരുത്തരും ഓരോരോ അവകാശവാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അർത്ഥം ഉണ്ടാവുകയും ആ പരിശുദ്ധാത്മാവിനെ നൽകുന്നത് സഭയാണ്. അപ്പോസ്തലീയമായ കഴിവപ്പ് ലഭിച്ചവരിൽ കൂടി പരിശുദ്ധാത്മാ ദാനത്തെ നൽകുന്നു. അതിന് പ്രസവമായിട്ടുള്ള മുഖാന്തരമായിട്ട് ഉപയോഗിക്കുന്നത് വളരെ സഭ ശ്രദ്ധയോടുകൂടി വാഴ്ത്തി ശുദ്ധീകരിച്ചിരിക്കുന്ന മോറോൻ അഭിഷേകത്തിൽ കൂടെയാണ് പരിശുദ്ധാത്മാവിനെ. അവിടെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് ഈ വേദഭാഗത്തിൽ അങ്ങനെ പറയുന്നില്ല എങ്കിലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ മാമോദീസായിൽ മുദ്രകുത്തപ്പെടുന്ന അഭിഷേകം ചെയ്യപ്പെടുന്ന മോറോണിൽ കൂടെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ലഭിച്ചു കഴിയുമ്പോൾ അതിന്റെ അനുഭവത്തിൽ വളരെ അത് മോറോണ അഭിഷേകം നമുക്ക് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്നുള്ളത് വാസ്തവമാണെങ്കിൽ അതിന്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷമാകുന്നില്ല എങ്കിൽ പലപ്പോഴും മറ്റുള്ളവർ ചോദ്യം ചെയ്യും, എന്താണ് അടയാളം പരിശുദ്ധാത്മാവിനെ ലഭിച്ചു മോറോൺ ഭൂഷി എന്ന് പറയുന്നു, പക്ഷെ അതിന്റെ അടയാളങ്ങൾ വേണ്ട. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അടയാളങ്ങൾ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളുമുണ്ട്. അതായത് ഗിഫ്റ്റ് ഉണ്ട്, ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഉണ്ട്, പരിശുദ്ധാത്മാവിന്റെ ദാനം. അതേസമയം തന്നെ ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും വേദപുസ്തകത്തിൽ നമ്മൾ കാണും. അപ്പൊ പരിശുദ്ധാത്മാ ദാനം നമുക്കുണ്ടാകും എന്ന് പറയുമ്പോൾ ഈ രണ്ടിനെയും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അത് ഒരു സ്ത്രീഹ 1 Corinthians 12:13 അധ്യായങ്ങളിൽ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് വ്യത്യസ്തമായിട്ട് വിവരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ദാനം വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ ദാനങ്ങൾ അതെല്ലാവർക്കും ഒരുപോലെയല്ല. ചിലർക്ക് പ്രവചനപരമുണ്ട്, ചിലർക്ക് ഭാഷാപരമുണ്ട്, ചിലർക്ക് രോഗശാന്തിപരമുണ്ട്. ഈ ലോകത്തിലെ ഭൗതികമായ ലോകത്തിൽ പോലും മനുഷ്യർക്ക് വ്യത്യസ്തമായ വരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നില്ല, അത് വ്യത്യസ്തമായിട്ട് കിട്ടും. അത് കിട്ടുന്നത് ആരും അതിന്റെ പേരിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാതെ ദൈവസന്നിധിയിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴ്മയോടുകൂടി അത് വിനിയോഗിക്കണം. പ്രസംഗിക്കാൻ വരം ലഭിച്ചെങ്കിൽ, രോഗശാന്തിക്ക് വരം ലഭിച്ചെങ്കിൽ, പ്രവചന വരം ലഭിച്ചെങ്കിൽ, ഇതൊന്നും ലോകത്തിന്റെ ബഹുമതിക്കും പുകഴ്ചയ്ക്കും വേണ്ടി, ധനസമ്പാദനത്തിന് വേണ്ടി, മനുഷ്യരെ ആകർഷിക്കാൻ വേണ്ടി ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതൊന്നും ശാശ്വതമായിട്ട് നിലനിർത്തിയില്ല. അവിടെ മത്സരങ്ങള് ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം നന്മയ്ക്ക് വേണ്ടി അല്ലാതെ സമൂഹത്തിന്റെ കഷ്ടപ്പെടുന്നവരുടെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ ദാനങ്ങളിൽ ഉള്ള വ്യത്യാസങ്ങൾ ഓരോ മനുഷ്യർക്കുള്ളതിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തോടുകൂടി അവരെ ഉപയോഗിക്കണം. എന്നാൽ ഗലാത്യലേഖനം 5:22 വാക്യം വായിക്കുമ്പോൾ അവിടെ ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് പറയുന്നുണ്ട്. ഇതെല്ലാവർക്കും ലഭിക്കുന്ന മറ്റ് ദാനങ്ങൾ എല്ലാവർക്കും ലഭിക്കത്തില്ല. നമുക്ക് തന്നെ അറിയാം, പാടാൻ ചിലർക്ക് കഴിവ് വേണം, പ്രസംഗിക്കാനായിട്ട് ചിലർക്ക് കഴിവ് വേണം, ചിലർക്ക് കുറച്ചുകൂടെ പ്രവാചക വീര്യത്തോടെ പ്രസംഗ പ്രവർത്തിക്കാനായിരിക്കാം. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ആ ദാനങ്ങൾ ലഭിക്കുന്നത്. എന്നാൽ ഫ്രൂട്ട്സ്, ഫലങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നു. അതാണ് ഗലാത്യലേഖനം 5:22 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് 9 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാ ദാനങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ സൽഫലങ്ങൾ: സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, നിരോപകാരം, വിശ്വസത, സൗമ്യത, ഇന്ദ്രിയ. ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം കിട്ടുന്നതല്ല, എല്ലാവർക്കും കിട്ടും. അത് അതിന് മുമ്പിൽ വായിക്കുന്നുണ്ട്, ജഡത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് ആത്മാവിന്റെ ഫലങ്ങൾ കായ്ക്കുന്നവരായി. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് സഭയിൽ കൂടെ ലഭിക്കുന്നു, ആചാരിത്വം അനുവരമുള്ളവരിൽ കൂടെ ലഭിക്കുന്നു, കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ പുതിയ ജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെയും രണ്ടായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഗിഫ്റ്റ് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുകയില്ല, പക്ഷെ ഫ്രൂട്ട്സ് എല്ലാവർക്കും ലഭിക്കും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ആത്മാവിനെ ലഭിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ പുതിയ ജീവനിലേക്ക് നമ്മൾ പറന്നു വീണിട്ടുണ്ട്. പക്ഷെ അവിടെ വളരുന്നോ എന്നുള്ളതിന്റെ അടയാളമായിട്ട് കാണേണ്ടത് ഈ 9 കാര്യങ്ങളാണ്. അതിനാദ്യം പറഞ്ഞിരിക്കുന്ന സ്നേഹം തന്നെയാണ്. ആ സ്നേഹത്തെ കുറിച്ച് തന്നെയാണ് 1 Corinthians 13:3 അവസാന വാക്യത്തിലും പൗരസ്ത്യാവ് പറഞ്ഞത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അതുകൊണ്ട് ഈ പറഞ്ഞ സ്നേഹമാണ് ഇതിലെല്ലാത്തിലും വലുത്. സ്നേഹം, നിരുപാധികമായ സ്നേഹം, യാതൊരു വിധമായ പ്രതിഫലവും പ്രതീക്ഷിക്കാത്ത സ്നേഹം, സ്നേഹിക്കാൻ ഇഷ്ടം തോന്നാത്തവരെ സ്നേഹിക്കുന്ന സ്നേഹം, ആ സ്നേഹത്തിൽ വളർന്നു കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിന്റെ ഒരു അടയാളമാണ്. ആ സ്നേഹമാണ് വളരെ പ്രധാനമായിട്ടുള്ള നൽവരം. അതോടൊപ്പം തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. 9 സ്നേഹം, സന്തോഷം, സമാധാനം, ദയയും ദീർഘക്ഷമയും പരോപകാരവും, സൗമ്യതയും വിശ്വസ്തതയും ഇന്ദ്രിയജീവിതം, അതിനെ വേദശാസ്ത്രജ്ഞന്മാര് ഈ 9 എണ്ണത്തിനെ 3 ഘട്ടമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ആദ്യത്തില് സ്നേഹം, സന്തോഷം, സമാധാനം, ദൈവീക ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ ഡയമെൻഷനിൽ പ്രത്യക്ഷമാകുന്ന അനുഭവ വേദ്യമാകുന്ന ഒന്നാണ്. ഇതിനെ പലതായിട്ട് വേർതിരിക്കാൻ ഒക്കത്തില്ല, എങ്കിൽ പോലും ദൈവത്തോടുള്ള ബന്ധത്തിന്റെ അടയാളമായി. മറ്റേത് സഹജീവികളോടുള്ള ബന്ധമാണ്, ദയയും ദീർഘക്ഷമയും പരോപകാരം. അപ്പോൾ വെർട്ടിക്കൽ ഡയമെൻഷൻ ഉണ്ട്, പിന്നെ ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ഉണ്ട്. അതാണ് ദയയും ദീർഘക്ഷമയും പരോപകാരവും മറ്റു മനുഷ്യരോടുള്ള ബന്ധത്തിൽ പ്രകടമാകേണ്ടതാണ്. മൂന്നാമതൊരു കാര്യമുണ്ട്, ഇൻട്രാ സൈക്കിക് ഇൻട്രാ പേഴ്സണൽ, സ്വയത്തോട് തന്നെയുള്ള ബന്ധം. അതാണ് സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയ ജയം. ഇത് മൂന്നും അവനവനോടുള്ള ബന്ധത്തിൽ ഉണ്ടാകേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധാത്മദാനം ലഭിച്ചിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിന്റെ സൽഫലങ്ങൾ എന്തുമാത്രം ജീവിതത്തിലുണ്ടായി എന്ന് സ്വയം പരിശോധിക്കണം. നമ്മൾ മറ്റാരെയും വിലയിരുത്തണ്ട, അവരവരുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി ഈ പരിശുദ്ധാത്മാവിന്റെ ദാനം, പരിശുദ്ധാത്മാവിലുള്ള വളർച്ച എനിക്കുണ്ടാകുമെന്ന് ഞാൻ സ്വയം പരിശോധിക്കാനായിട്ട് ഈ കാര്യങ്ങളെ ഒന്ന് വിലയിരുത്തുന്ന കൊള്ളാം. എനിക്ക് എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ വെർട്ടിക്കലായ ഡയമെൻഷനിൽ സ്നേഹം, സന്തോഷവും, സമാധാനവും, ഏത് സാഹചര്യങ്ങളിലും ഇത് മൂന്നും എന്റെ ജീവിതാനുഭവത്തിൽ നിലനിൽക്കുന്നുണ്ടോ? അടുത്തത് എന്റെ സഹജീവികളോടുള്ള ബന്ധത്തിൽ ദയയും പരോപകാരവും ദീർഘക്ഷമയും, ദയയും ദീർഘക്ഷമയും പരോപകാരവും എന്റെ കുടുംബ ബന്ധങ്ങളിൽ, സഹോദര ബന്ധത്തിൽ, എന്റെ ലോകത്തോടുള്ള ബന്ധത്തിൽ പ്രകടമാക്കാൻ സാധിക്കുന്നുണ്ടോ? അവസാനമായി എന്റെ വ്യക്തിപരമായ മറ്റാരും കാണാത്ത ഒരു ജീവിതം എനിക്കുണ്ട്, അവിടെ വിശ്വസ്തത എനിക്കുണ്ടോ? സൗമ്യത എനിക്കുണ്ടോ? ഇന്ദ്രിയ ജയം, എന്റെ പലവിധമായ ദുഷ്ടവിചാരങ്ങളെയും ദുഷ്ട ചിന്തകളുടെയും മേൽ എനിക്ക് വിജയം പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഈ 9 കൂട്ടം കാര്യങ്ങളിൽ നമ്മളൊക്കെ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ ഉണ്ടായെന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ വാക്കുകളെ ഞങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല, ഏകദേശം പറഞ്ഞ സമയമായി എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ വാക്യങ്ങളെ എനിക്ക് പറഞ്ഞു നിർത്താനുള്ളത് ആക്ഷരീയമായ വ്യാഖ്യാനത്തോട് ഒപ്പം അതിന്റെ സഭാപരമായ വേദശാസ്ത്രത്തുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഭയുടെ ആമോദീസ എന്നുള്ള കൂതാശയുമായി ബന്ധിപ്പിച്ച് ഈ വാക്യങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ അർത്ഥം വിശ്വാസികളുടെ ജീവിതത്തിൽ കൂടുതൽ യാഥാർത്ഥ്യമാകുന്നത്. ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ഈ ചെറിയ വിശകലനം പ്രയോജനപ്പെടുമെങ്കിൽ നന്നായിരിക്കും. ഇതിൽ ചേർന്ന എല്ലാവരോടും പങ്കുചേർന്ന എല്ലാവരോടും എൻ്റെ പ്രത്യേകമായ സന്തോഷം അറിയിക്കട്ടെ. ഇങ്ങനെയൊരു അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ജോരച്ചനോടും ശ്രീമതി രൂപാജോണിനോടും എൻ്റെ ചുമതലക്കാരനോടും ഒക്കെയുള്ള എൻ്റെ പ്രത്യേകമായ സന്തോഷവും നന്ദിയും അറിയിച്ച് ഈ ചെറിയ വേദപഠനം ഇവിടെ അവസാനിപ്പിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു സർ, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മുടെ ഈ വർഷത്തെ ടീമിന്റെ സർഫസ് മീനിങ് മനസ്സിലാക്കുന്നതിലുപരിയായിട്ട് നമ്മെ ചിന്തിപ്പിക്കുന്ന വിവിധമായ പേഴ്സ്പെക്ടീവ്സ്, നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ കൂട്ടിണക്കി അച്ഛന് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച ക്ലാസ് എടുത്തു. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും തീർച്ചയായും ഇത് വളരെ പ്രയോജനപ്രദവും നല്ലൊരു അനുഭവമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. സമാജത്തിന്റെ പേരിൽ തോമസ് അച്ഛനോടുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്, നമുക്ക് നാളെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, 40-ാം വെള്ളിയാഴ്ചയോടനുബന്ധിച്ച് നമ്മുടെ ഡയസിസിലെ മിക്ക വള്ളികളിലും കുർബാനയുണ്ട്. അപ്പം അത് കാരണം നമുക്ക് നാളെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ആഴ്ച ബുധനും വ്യാഴവും നമുക്ക് ക്ലാസ് ഇല്ല, കഷ്ടാനുഭവ ആഴ്ച ആയതുകൊണ്ട്. ഇനിയിപ്പോ നമ്മുടെ ക്ലാസ് റെസ്യൂം ചെയ്യുന്നത് ഏപ്രിൽ 24-ാം തീയതി ബുധനാഴ്ച ആയിരിക്കും. പതിവുപോലെ 24-25 നമുക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും. വേറെ അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല.
ഒരിക്കൽ കൂടി അച്ഛന്റെ ശ്രേഷ്ഠമായ വചനങ്ങൾക്ക് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. അച്ഛനെ ഇന്ന് നമുക്ക് ലഭിച്ച വലിയ ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എത്രയോ കൺഫ്യൂസിങ്ങും ഒരുപക്ഷെ നമുക്ക് പല രീതിയിലും നമ്മുടെ ചിന്തകൾ കാട് കീറിപ്പോകാവുന്ന ഒരു വേദഭാഗമാണ് ഈ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 2:38. എന്നാൽ അതിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സഭയുടെ ആരാധനയും കൗദാശിക ജീവിതവും പ്രത്യേകിച്ച് മാമോദീസ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെടുത്തി 4 ഭാഗങ്ങളായിട്ട് തന്നെ വേർതിരിച്ച് നമ്മുടെ സാധാരണക്കാരുടെ എല്ലാം മനസ്സിലുണ്ടാകുന്ന എല്ലാ സംശയങ്ങൾക്കും ഒന്നോ രണ്ടോ ചെറിയ ഉദാഹരണങ്ങളൊക്കെ ഉദാഹരിച്ച് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ അച്ഛൻ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഇത് തീർച്ചയായിട്ടും രൂപയത് ഭംഗിയായിട്ട് നന്ദിയും പറഞ്ഞു. എങ്കിൽ പോലും ഇത് ചിന്തിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും പ്രസംഗം പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒക്കെ ഒരു വലിയ അനുഗ്രഹമായി തീർന്നു. വീണ്ടും ഒരിക്കൽ കൂടി അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളോടൊപ്പം കുറച്ച് മാസങ്ങളിലൊക്കെ ഉണ്ട്. നിങ്ങളുടെ ദൈവാലയങ്ങളിലുമൊക്കെ ഇതുപോലുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ ദൈവാലയവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ആത്മീയ കാര്യങ്ങളിൽ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയൊക്കെ അച്ഛന്റെ സമയം നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ അച്ഛൻ ലഭ്യമാണെങ്കിൽ തീർച്ചയായിട്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫാമിലി കോൺഫറൻസിൽ അച്ഛന്റെ കൂടുതൽ ക്ലാസ്സുകള് തുടർച്ചയായിട്ട് കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിട്ട് നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം. പരമാവധി ആൾക്കാർ ഫാമിലി കോൺഫറൻസിലും സംബന്ധിക്കാൻ തക്കവണ്ണം ശ്രദ്ധിക്കുമല്ലോ. ഒരിക്കൽ കൂടി ഇന്ന് ഇതിൽ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇനി രണ്ടാഴ്ച കൂടെ കഴിഞ്ഞിട്ടായിരിക്കും, ശനിയാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ വീണ്ടും നമ്മൾ തിരികെ എത്തുന്നത്. പാഷൻ വീക്കിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ആത്മശരീര മനസ്സുകളെ യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിൽ കുറവുള്ളത് നമ്മുടെ ശരീരത്തിൽ പൂരിപ്പിച്ച് ആത്മീയ വിശുദ്ധിയിലേക്കും വളർച്ചയിലേക്കും എത്തിച്ചേരുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ടൊരു നല്ല ശുഭ സായാഹ്നം രാത്രി ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സ്മരിക്കുന്നത് എന്നെ അനുഗ്രഹിക്കട്ടെ. ഇത് പ്രാർത്ഥിച്ച് ഒന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനോട് അപേക്ഷിക്കുന്നു. അച്ഛ പ്ലീസ്.
നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവ്, ഈ ദിവസത്തിന്റെ സന്ധ്യയിൽ ദേഹത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തികൾ 2:38 വാക്യത്തെ കുറിച്ച് അതിന്റെ ചില ആശയങ്ങളെ ഓർക്കുവാനും പഠിക്കുവാനും സഭയോടും കൂതാശയോടുള്ള ബന്ധത്തിൽ ആ വാക്യത്തിന്റെ അർത്ഥത്തെ ഒന്ന് മനസ്സിലാക്കുവാനും ശ്രമിച്ചതിനും ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥാവകാശം തന്നതിനും നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, കർത്താവ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത പ്രകാരം വചനത്തെ ഗ്രഹിക്കുവാനും അതിനെ മനസ്സിലാക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് കഴിവ് തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്നതല്ല. ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ പ്രാപിക്കുന്നത് ഞങ്ങളുടെ സ്വന്തമായ കഴിവുകൊണ്ടോ പരിശ്രമം കൊണ്ടോ അല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ, ആ സഭയിൽ കൂടെയാണ് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലികമായ പിന്തുടർച്ചയിൽ കൂടെയുള്ള ആചാര്യത്വം അനുഭവത്തിൽ കൂടെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഞങ്ങളുടെ ബൈബിൾ പ്രായം മുതൽ ലഭിച്ചിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും ബൈബിൾ പ്രായം മുതൽ ഞങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ആവാസത്തെ കുറിച്ചും നൽകരത്തെ കുറിച്ചും ഞങ്ങൾ ബോധ്യമുള്ളവരായി തീർന്നിട്ടില്ലെങ്കിൽ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണം. കൂടുതൽ ബോധ്യമുള്ളവരായി ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണെന്നുള്ള നല്ല ബോധ്യത്തോടുകൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരുന്ന നല്ല കൃപകളിൽ, നല്ല നൽവരങ്ങളിൽ, നല്ല സൽഫലങ്ങളിൽ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ പരിശുദ്ധ നോമ്പിന്റെ നാളുകളിൽ സ്നേഹമുള്ളവരായി, സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി, ദയുള്ളവരായി, ദീർഘക്ഷമയുള്ളവരായി, പരോപകാരം ചെയ്യുന്നവരായി, സൗമ്യമുള്ളവരായി, വിശ്വസ്തരുള്ളവരായി, ഇന്ദ്രിയ ജയമുള്ളവരായി ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു കൊച്ചു ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സൽഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അമേരിക്കയിൽ സൗത്ത് ഡയോസിസിലെ അർത്ഥമറിയ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയുമായിട്ട് അനുഗ്രഹിക്കണമേ. നേതൃത്വം കൊടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ. എല്ലാം ശ്രമിച്ചവരെയും ശ്രമിക്കുവാനുള്ളവരെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇനി ഞങ്ങൾ കൂടി വരുന്നവരെ നിന്റെ കൃപയിൽ ഞങ്ങളെ എല്ലാവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്ത്രീ സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ.
ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ പ്രാന്റെ കൃപയും പരിശുദ്ധമെല്ലാവരുടെയും ഈശുശ്രൂഷി പങ്കുചേർന്ന എല്ലാവരുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും
ഗുഡ് നൈറ്റ്.